മലിനജലം ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കുന്നതിനുള്ള പുത്തൻ മാർഗങ്ങളും സാങ്കേതികവിദ്യകളുമാണ് ഓരോ ദിവസവും വികസിപ്പിക്കുന്നത്. ഓസ്ട്രേലിയൻ അക്കാദമി ഓഫ് ടെക്നോളജിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇന്നലെ ഒരു പുതിയ സാങ്കേതികവിദ്യ അവതരിപ്പിച്ചു. ഡയറക്ട് പോർട്ടബിൾ റിയൂസ് ഓഫ് വാട്ടർ എന്ന പേരിൽ അവതരിപ്പിച്ച ഈ സാങ്കേതികവിദ്യ വീടുകളിൽ നിന്നുള്ള മലിനജലം ശുദ്ധീകരിച്ച് കുടിവെള്ള വിതരണ ശൃംഖലയിലേക്ക് നേരിട്ട് എത്തിക്കാമെന്നാണ് പറയുന്നത്. നിലവിൽ ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിലുമുള്ള ശുദ്ധീകരണ കേന്ദ്രങ്ങൾ നേരിട്ട് കുടിവെള്ളം എത്തിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവയിൽ ശുദ്ധീകരിക്കുന്ന വെള്ളം നദികളിലേക്ക് ഒഴുക്കുകയും നദികളിൽ നിന്ന് കുടിവെള്ള ശുദ്ധീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയുമാണ്. എന്നാൽ രാജ്യത്തെ ജനസംഖ്യ കൂടുകയും കാലാവസ്ഥ മാറുകയും ചെയ്യുമ്പോൾ വീട്ടാവശ്യത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും കൃഷിക്കുമെല്ലാമായി വെള്ളം കണ്ടെത്തുന്നത് കൂടുതൽ പ്രയാസകരമാകുമെന്ന് ഓസ്ട്രേലിയൻ വാട്ടർ റീസൈക്ലിംഗ് സെന്റർ ഓഫ് എക്സലൻസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് മാക് ഒഡോണോ പറയുന്നു.
Around Australia, and in fact Australia's had more than 10 significant El Nino events over the last 10 years. Water recycling is definitely going to be one component that Australia will need to secure our future water supply.
ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും അധികം വരൾച്ചയുണ്ടായ 10 വർഷങ്ങളാണ് കടന്നുപോയത്. സഹസ്രാബ്ദ വരൾച്ച എന്നറിയപ്പെട്ട ഈ സാഹചര്യം കഴിഞ്ഞ വർഷം അവസാനിച്ചെങ്കിലും ജലസ്രോതസ്സുകളുടെ അഭാവം കൂടുകയാണെന്ന് അക്കാദമി ഓഫ് ടെക്നോളജിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ ബദൽ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണെന്നാണ് അവർ പറയുന്നത്. മലിനജലം ശുദ്ധീകരിച്ച് നേരിട്ട് കുടിവെള്ളമാക്കുന്ന പദ്ധതിയെക്കുറിച്ച് ജനങ്ങൾക്ക് ആശങ്കയുണ്ടാകേണ്ട കാര്യമില്ലെന്നും പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന സ്റ്റുവർട്ട് കാൻ അവകാശപ്പെടുന്നു.
What I'm keen to make sure is that we don't end up in a situation like 2006 in Toowoomba, where you have the climate cycle, you have the problem hitting you first, and then you're really making major decisions on the run, trying to bring the community along with you at the same time.
എന്നാൽ സ്റ്റുവർട്ട് കാൻ പറയുന്നതുപോലെ അത്ര എളുപ്പമല്ല ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നത്. കടുത്ത വരൾച്ച അനുഭവിക്കുമ്പോൾ പോലും ഇത്തരം പദ്ധതികളെ ജനം എതിർക്കുന്ന അനുഭവമാണുള്ളത്. 2006 ക്യൂൻസ്ലാൻഡിൽ സമാനമായ ഒരു പദ്ധതി പരീക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. ടൂംബ നഗരത്തിൽ ആവശ്യമായ വെള്ളത്തിന്റെ 25% ശുദ്ധീകരിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും ജനം വോട്ടിനിട്ട് അത് തള്ളി. അതിനുപകരം ബ്രിസ്ബെയിനിലെ വൈവിനോ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം പൈപ്പ് മാർഗം കൊണ്ടുവന്നാൽ മതിയെന്നാണ് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞത്. മലിനജലം സംസ്കരിക്കുന്നതിനേക്കാൾ $100 മില്യൺ അധികം ചെലവാകുന്ന പദ്ധതിയായിരുന്നു അതെങ്കിലും ജനം അതാണ് സ്വീകരിച്ചത്. ടൂംബയിൽ പരീക്ഷിച്ചതിനേക്കാൾ ചെലവ് കുറഞ്ഞ പദ്ധതിയായിരിക്കും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാൽ എന്ന് ഡോക്ടർ സ്റ്റുവർട്ട് കാൻ പറയുന്നുണ്ട്. എന്നാൽ യെക്ഫാറ്റർ എന്നറിയപ്പെടുന്ന ജനവികാരം മാറിയാലേ ഇത് നടക്കൂ എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. കയ്യിൽ കിട്ടുന്ന വെള്ളം മലിനജലം ശുദ്ധീകരിച്ചതാണ് എന്ന് മനസ്സിൽ തോന്നിയാൽ പിന്നെ അത് ഉപയോഗിക്കാൻ മടിക്കുന്നതിനെയാണ് യെക്ഫാറ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ടൂംബയിലും മറ്റും ഒരുപാട് ഘട്ടങ്ങളിലായി ശുദ്ധീകരണം നടത്താൻ നോക്കിയതാണ് ഈ യെക്ഫാറ്റർ കൂടുതലായി പ്രവർത്തിക്കാൻ കാരണമെന്ന് ഡോക്ടർ ഖാൻ അഭിപ്രായപ്പെട്ടു.
And one of the problems is that people were saying, well, if this water is so pure, you've gone through microfiltration, reverse osmosis, advanced oxidation, chlorination, you have this water up to a very, very high level, and then you go and drop it back out into the environment, into a muddy reservoir where you've got cattle walking around up to their knees, what's going on here? Maybe your confidence in the purity of that water and the reliability of that treatment plant is not as high as you're suggesting. And in fact, the research that we've seen come from the US is that people do think that there is a message there that does make more sense to be able to say if we're investing this energy and money into treating this water into such a high level, why do we need to throw that all away and start again?
ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകുമ്പോൾ എതിർപ്പ് മാറുമെന്ന് അമേരിക്കയിലെ അനുഭവങ്ങൾ തെളിയിക്കുന്നതായും അദ്ദേഹം പറയുന്നു. കടൽവെള്ളം ശുദ്ധീകരിച്ചെടുക്കുന്നതിനേക്കാൾ ചെലവ് കുറഞ്ഞതും എളുപ്പവുമായിരിക്കും ഇതെന്നാണ് ഡോക്ടർ ഖാൻ അവകാശപ്പെടുന്നത്.
We can recover it at much lower energy and at much lower cost than doing things like seawater desalination and direct potable reuse, actually taking that water like Sydney's seawater desalination plant does now, taking water from an advanced water treatment plant and piping that directly into a distribution system at the bottom of the catchment rather than piping it all the way back up the hill to say Warragamba Dam or in Brisbane Lake Wivenhoe. It's in my opinion inevitable and universal, not just in Australia but around the world. I might be talking 60, 70, 100 years away, but it's certainly the way that all water supply systems will need to go at some point.
എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.